2020 ജൂലൈ 7 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന്. ധാരണാപന്തിയിൽ KP കൈലാസ് നാഥ് എഴുതുന്നു, ഭൂപരിഷ്കരണത്തെ വിട്ടുകളിക്കുമോ? കാർഷിക പരിഷ്കരണത്തെക്കുറിച്ചുള്ള ഭരണഘടനയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് കേരളവും ഭൂപരിഷ്കരണ നടപടികൾ തുടങ്ങിയതെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിനുവേണ്ടി മുൻകൈ എടുത്തിരുന്നതിനെ ആർക്കും തള്ളിപ്പറയാൻ കഴിയില്ല. പ്രത്യേകിച്ചും കോൺഗ്രസും PSPയും ഒക്കെ അന്ന് ഭൂപരിഷ്കരണത്തെ പല ഘട്ടങ്ങളിലും എതിർത്തിരുന്നു എന്ന ചരിത്ര വസ്തുത നിലനിൽക്കുമ്പോൾ 1964 പിളർപ്പിന് ശേഷം രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഭൂപരിഷ്കരണ നിയമത്തിൽ വെള്ളം ചേർത്തു എന്നാരോപിച്ച് പരസ്പരം കുറ്റപ്പെടുത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. ഭൂപരിഷ്കരണ ശ്രമങ്ങളുടെ പൈതൃകവും ഇരു പാർട്ടികൾക്കും അവകാശപ്പെടാവുന്ന നിലയ്ക്ക് രണ്ടു കൂട്ടരും ഒരുമിച്ച് ചേർന്ന് ഭരിക്കുമ്പോൾ ഭൂപരിഷ്കരണത്തിൽ വെള്ളം ചേർക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത ശേഷം ഇളവ് നൽകിയ തോട്ടഭൂമിയിൽ ഭക്ഷ്യകൃഷിക്ക് അനുമതി നൽകാനാണ് ഇപ്പോൾ CPMഉം CPIയും ഒരുമിച്ച് തീരുമാനിക്കാൻ പോകുന്നത്. സാധാരണ തോട്ടം സംബന്ധിതമായ തർക്കങ്ങളിലെല്ലാം CPMനെ തടയിടാൻ ശ്രമിക്കുന്ന CPI ആകട്ടെ ഇവിടെ മുഖ്യ കാർമ്മികനാകാൻ ശ്രമിക്കുകയാണ്. CPI ഭരിക്കുന്ന കൃഷിവകുപ്പാണ് പുതിയ നീക്കം കൊണ്ടുവന്നത് തന്നെ. പക്ഷേ ഭൂപരിഷ്കരണത്തിൽ വെള്ളം ചേർക്കുന്നതിനെ ന്യായീകരിക്കുന്നത് അത് കാർഷിക ഉൽപാദനം കുറച്ചു എന്ന കാരണം പറഞ്ഞാണ്. അതുകൊണ്ടാണ് കാർഷിക ഉൽപാദനം കൂട്ടാൻ തോട്ടഭൂമിയിൽ ഭക്ഷ്യകൃഷിയുമാകാമെന്ന് വളച്ചുകെട്ടി പറയുന്നത്. ഭൂപരിഷ്കരണത്തെ എതിർക്കാൻ കോൺഗ്രസും PSPയും ഒക്കെ ഉന്നയിച്ച വാദങ്ങളാണത്. കാർഷിക ഉൽപാദനം കുറയ്ക്കുമെന്നും ഭൂമിയെ തുണ്ടം തുണ്ടമാക്കുമെന്നും തുടങ്ങിയ എതിരാളികളുടെ വാദമുഖങ്ങളെ ആയുധമാക്കിയാണ് സർക്കാരിന്റെ പുതിയ നീക്കമെന്നതാണ് അതിന്റെ പ്രത്യേകതയും. മൂന്നാറിൽ ഭൂമി കയ്യേറ്റമുണ്ടായപ്പോൾ CPMനെതിരെ ശക്തമായ നിലപാടെടുത്ത പാർട്ടിയാണ് CPIയും അതിന്റെ ജില്ലാ ഘടകവും. CPMന്റെ ഉന്നതരായ ജില്ലാ നേതാക്കളും ജില്ലാ ഭരണകൂടവും കയ്യേറ്റ കാര്യത്തിൽ അപ്പുറമിപ്പുറം നിന്നപ്പോൾ കയ്യേറ്റത്തിനെതിരായ നിലപാടാണ് CPI ഇടുക്കിയിൽ സ്വീകരിച്ചത്. എന്നാൽ ഇന്ന് CPIക്ക് വലിയ എതിർപ്പുകളൊന്നുമില്ല. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ പേരിൽ CPIയും CPMഉം തങ്ങളുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ വെള്ളം ചേർക്കുകയാണോ എന്ന സംശയം ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടിരുന്ന ഭൂപരിഷ്കരണത്തിന്റെ പൈതൃകത്തെ തള്ളിപ്പറയുകയാണോ എന്ന സംശയമാണ് സ്വാഭാവികമായും ഉയരുന്നത്. സർക്കാർ തന്നെ പറയുന്നത് 200,000+ പേർക്ക് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ല എന്നാണ്. യഥാർത്ഥ കണക്ക് അതിലധികം വരും. സാധാരണക്കാരന് ഗുണമാവേണ്ട ഭൂപരിഷ്കരണം അതിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ നടപ്പാക്കിയില്ല എന്നതാണ് ലക്ഷക്കണക്കിന് ഭൂരഹിതരുടെ സാന്നിധ്യം തെളിയിക്കുന്നത്. 100,000 വീട് പദ്ധതികൾ പോലുള്ള പദ്ധതികൾ MN ഗോവിന്ദൻ നായരെ പോലുള്ള പ്രഗത്ഭമതികൾ കൊണ്ടുവന്നെങ്കിലും വീടും ഭൂമിയും ഇല്ലാത്തവർക്ക് അത് നൽകാൻ ഇന്നും അന്യായമായി ഭൂമി കൈവശം വെച്ച തോട്ടമുടമകളെ പിടികൂടിയേ തീരൂ. ഇപ്പോഴും കേരളത്തിൽ പലയിടത്തും ഭൂസമരങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ രോദനം ആരും കേൾക്കുന്നില്ല എന്ന് മാത്രം. തോട്ടമുടമകൾക്ക് സീനിയറേജ്, മരം വെട്ടുന്നതിനുള്ള നഷ്ടപരിഹാരം ഒഴിവാക്കിക്കൊടുക്കാൻ നിർബന്ധ ബുദ്ധി കാണിക്കുന്ന ഭരണ നേതൃത്വത്തിന് ഭൂമിയില്ലാത്തവരുടെ കാര്യത്തിൽ ഈ താല്പര്യം കാണുന്നില്ല. മിച്ചഭൂമി നിയമപ്രകാരം തോട്ടം, വ്യവസായം, വാണിജ്യം, വിദ്യാഭ്യാസം എന്നിവയ്ക്കായി ഇളവ് നൽകിയ ഭൂമിയിൽ തരം മാറ്റിയാൽ അത് മിച്ചഭൂമിയാകും. നിയമം കർശനമാക്കിയിരുന്നുവെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭൂമി കിട്ടാൻ ഇത് മതിയായിരുന്നു. എന്നാൽ 3 സെന്റ് ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യാൻ പോയ UDF സർക്കാർ ഭൂമിയില്ലാത്തതുകൊണ്ട് ഉള്ളവരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി ഭൂരഹിതർക്ക് കൊടുക്കുകയായിരുന്നു അത്രേ. തോട്ടം മേഖലയിൽ 5% ഭൂമി തരം മാറ്റി റിസോർട്ട് പണിയാൻ വരെ UDF സർക്കാർ തയ്യാറായപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയവരാണ് ഇപ്പോൾ തോട്ടം ഭൂമിയിലും കൃഷി ചെയ്യാൻ അനുവാദം നൽകുന്നു എന്നതാണ് വിരോധാഭാസം.